യേശു മാർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറ് താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് രണ്ടു ദിവസം പാർത്തു. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായിക്കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവെ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവനെ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കമെന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവന്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു. ദിദിമോസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായെന്ന് അറിഞ്ഞു. ബെഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തി നീൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തി നീൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവളവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട് ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൾ വീണു. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്തു കലങ്ങി. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവെ, വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടന്റെ കണ്ണു തുറന്ന ഇവനെ ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ള നന്ദ കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലു അതിന്മേൽ വെച്ചിരുന്നു. കല്ലു നീക്കി വീണെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ലു നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവെ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് വെട്ടിയും മുഖം റൂമാൾ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴുപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല. ജനം മുഴുവനെ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്നെന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിന് വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ. അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്കരികെ എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കാൻ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹായ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു, പെരുന്നാളിന് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവനിരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. ബാറിക്കുമോർ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം മുതൽ. അതിനിടെ പുരുഷാരം നമ്മൾ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്ഷി സൂക്ഷിച്ചോൾവീൻ. മൂടി വെച്ചത് ഒന്നും വിളിച്ചത് വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വിളിച്ചത് കേൾക്കും, അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും. എന്നാൽ എന്റെ സ്നേഹിതന്മാരായി നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടേണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതെ, അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രണ്ടു കാശിന് അഞ്ചു കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാള് നിങ്ങൾ വിശേഷതയുള്ളവർ. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റു പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയിമകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിവാദിക്കേണ്ടു, എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലോ എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആരെന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തു വകയല്ല അവന്റെ ജീവനെ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമേ അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയതോ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നും, എന്ത് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുതേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കി വീണത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിനെ പണ്ടികശാലയും കളപ്പുരയും ഇല്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ! പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിന് പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം! എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെ ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അവന്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. കള്ളനടിക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലുകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവനെപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കീൻ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടിയവരെ ഭക്ഷണത്തിനിരുത്തിയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴിക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട് തുരപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിവീൻ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. കർത്താവെ, ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിനെ യജമാനൻ തന്റെ വേലക്കാരുടെ മേലാക്കി ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ളത് സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരികളെയും തല്ലുവാനും തിന്നുകുടിച്ചു മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാഴികയിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവനെ അവിശ്വാസികളോടുകൂടെ പങ്കുകൽപ്പിക്കുകയും ചെയ്യും. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെ അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസനെ വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറേ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു? എങ്കിലും എനിക്ക് ഒരു സ്നാനമേൽപ്പാനുണ്ട്. അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ചിത്രം വരുത്തുവാൻ അത്രേ ഞാൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും, മൂവരോട് ഇരുവരും, അങ്ങനെ അഞ്ചു പേർ തമ്മിൽ ചിത്രിച്ചിരിക്കും. അപ്പൻ മകനോടും, മകൻ അപ്പനോടും, അമ്മ മകളോടും, മകൾ അമ്മയോടും, അമ്മാവിയമ്മ മരുമകളോടും, മരുമകൾ അമ്മാവിയമ്മയോടും ചിത്രിച്ചിരിക്കും. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യഷ്ണ ഉണ്ടാകും എന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്കുക. അല്ല, ഞാൻ അവൻ നിന്നെ ന്യായാധിപന്റെ മുമ്പിൽ ഇഴച്ചു കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കോൽക്കാരന്റെ പക്കൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിലാക്കുകയും ചെയ്യും. ഒടുക്കത്തെ കാഴ്ച പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യനൊരു കാര്യവിചാരനുണ്ടായിരുന്നു. അവനവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവനവനെ വിളിച്ച് നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകത്തിന് കണക്ക് ഏൽപ്പിച്ചു തരിക. നീനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാറേ കാര്യവിചാരകൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്കറിയാമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാനന്റെ കടക്കാൽ ഓരോരുത്തരെ വരുത്തി ഒന്നാമത്തവനോട്, നീ യജമാനെ എത്ര കടം പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവനവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം 250 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടം പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 വറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാൻ അവനെ പുകഴ്ത്തി. വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെ പോകുമ്പോൾ അവർ നിത്യകൂടാരങ്ങൾ നിങ്ങളെ ചേർത്തുകൊള്ളുവാനിടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ പരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായത് ആർ തരും? രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവനൊരുവനെ പകച്ച് മറ്റൊരുവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടവെന്നുള്ളതിനെ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാതെ ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവൻ കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നോണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൾ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രം വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവന് ഒരു ഉപമ പറഞ്ഞു. എന്തെന്നാൽ രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായിയാൾ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പദാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ ഭാവിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ടവരെ ശാസിച്ചു. യേശു അവരെ അരികത്ത് വിളിച്ചു, പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേത് ആകുന്നു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളുന്നവൻ ആരും ഒരു നാളും അതിൽ കടക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവമേ എനിക്ക് യോഗ്യമാകുന്നു, ബാധിക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമാർക്ക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാദരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ കർത്താവിന്റെ കൃപാദത്തിൽ ഏറ്റവും താഴ്മയോട് വിനയത്തോടും അടുത്തു വന്ന് ദൈവശബ്ദം കേൾക്കുവാനും നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുവാനും പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ അതിമഹത്വപൂർണമായ ദിനങ്ങളിൽ കൂടി പ്രയാണം ചെയ്യുമ്പോൾ ആന്തരിക പരിവർത്തനത്തിന് നിദാനമാകത്തക്കോ ഇതം നമ്മളെ തന്നെ സമർപ്പിച്ച ഈ ദിനങ്ങളിൽ വിശുദ്ധി പ്രാപിപ്പാൻ അനുഗ്രഹീതമായ കൂട്ടായ്മയും അതിനനുസൃതമായ അവസരവും അതിൽ പങ്കെടുക്കുവാനുള്ള ആരോഗ്യവും സ്വസ്ഥതയും നൽകിയ ദൈവത്തെ ഭക്തിയോടുകൂടെ സ്തുതിക്കുകയും ദൈവഭാരം നാം അർപ്പിക്കുന്ന ഈ കീർത്തനങ്ങളും അപേക്ഷകളും യാചനകളും സ്വർഗീയ മഹോന്നതങ്ങൾ സ്വീകാര്യമായി തീരുവാനിടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. ഈ കൂട്ടായ്മയ്ക്ക് അടിസ്ഥാനമിടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹത്തോടെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് വന്ദ്യ മാമനച്ചൻ, വന്ദ്യ വി സി വർഗീസച്ചൻ, ശ്രീ ഐസക്കച്ചൻ, മറ്റേതെങ്കിലും വൈദികരെ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ എനിക്ക് ഏറ്റവും സന്തോഷപരമായിട്ട് ഓർപ്പിക്കാനുള്ളത് സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്ന വന്ദ്യ ഡോക്ടർ ഒ തോമസ് അച്ഛനെയാണ്. വളരെ സ്നേഹത്തോട് ആദരവോടെ ഞങ്ങളെ ബഹുമാനിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥൻ തന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നന്ദിപൂർവ്വം ഓർക്കുകയും അതിനായിട്ട് അവസരമൊരുക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഗുരുനാഥനായിരിക്കുന്ന വന്ദ്യ ഒ തോമസ് അച്ഛനെ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹാദരവോടി സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ഒരുക്കത്തോടുകൂടി ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഉയരങ്ങളിൽ തമ്പുരാന്റെ കടാക്ഷമുണ്ടാവുകയും ഈ പ്രാർത്ഥന ആന്തരിക പരിവർത്തനത്തിനും എല്ലാവിധ നന്മയ്ക്ക് നിദാനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴ് വാസ്തവത്തിൽ ഞാൻ ഡാലസിൽ ചെമ്മേരി സെല്ലുകളിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും ഐസക്കത്തിന് മാമനുഷ്യന്റെ നേതൃത്വത്തിൽ അത് സെന്റ് പള്ളിയുടെ അങ്കണത്തിൽ കൂടി വരുന്നു. ഇപ്പോഴ് മോനി ഐസക്കച്ചൻ ഗാന ശുശ്രൂഷ നിർവഹിക്കാനുള്ള കവണം ഒരുങ്ങുന്നതാണ്. അച്ഛനേതനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു.
പാഠപുസ്തകത്തിലെ 117-ാമത്തെ ഗീതം ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം എന്നാരംഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം.
മറിയമേ നിനക്ക് സമാധാനം.
ാരക്യമാർ കൃപയെ കുറ്റമില്ലാത്ത അധിപതിയും സ്നേഹിക്കുന്നതിനുമായ രക്ഷകനോടെ സങ്കടത്തോടും വെടിപ്പുള്ള നോയമ്പോടും കൂടെ നാം പ്രാർത്ഥിക്കണം. നോയമ്പാലും നമസ്കാരത്താലും തന്നോട് അപേക്ഷിച്ചതിനുമായക്കാരുടെ നിരപ്പായ പ്രകാരം ദൈവം നമ്മോടും നിരപ്പാകും. അനുതാപപൂർണമായ അപേക്ഷയ്ക്ക് ഉത്തരമരുളുന്നവനും അനുതാപികൾക്ക് എതിർക്കൈ നീട്ടിക്കൊടുക്കുന്നതിനുമായ കർത്താവെ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദയവോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. തിന്മയിൽ നിന്നൊഴിഞ്ഞ വെടിപ്പുള്ള ഹൃദയത്തോടെ വിവേകപൂർണമായ നോമ്പ് നോക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ രഹസ്യമായും പരസ്യമായും സദാ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന വിശുദ്ധാലയമായി തീർന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നോയമ്പ് നിന്റെ പ്രീതിക്കും ഞങ്ങളുടെ പ്രാർത്ഥന തിരുഹിതത്തിന് അനുയോജ്യമായിരിക്കണമേ. ഞങ്ങളോട് നിരപ്പായി ദയവോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നോയമ്പാൽ വഴി ഞങ്ങളെ രക്ഷിച്ച മസിയ തമ്പുരാനെ, ഞങ്ങളുടെ നോയമ്പിനെ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. അഴിഞ്ഞു പോകുന്ന സ്ഥലദുർമോഹങ്ങളിൽ നിന്നൊഴിഞ്ഞ് പൂർണമായ നോമ്പ് നോക്കുവാനെന്നവനെ ഭാഗ്യം. അവന് ഏതനിൽ മണവറയും മോക്ഷവും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഏരിയ 40 ദിവസം നോമ്പ് നോറ്റവർ അഗ്നിത്തേരെ സ്വർഗത്തിലേക്ക് കരയേറിയ പോലെ നോയമ്പ് നോക്കുന്നവൻ സ്വർഗത്തിലേക്ക് കരയേറുന്നു. മേലുള്ള ഉടനും താഴെയുള്ളവരുടെ ശരണമേ ആയ കർത്താവെ, ഞങ്ങളുടെ നോയമ്പിനെ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മള് നോമ്പിന്റെ പ്രാർത്ഥനയിൽ വായിച്ചതുപോലെ കർത്താവെ, ഞങ്ങളുടെ നോമ്പ് നിന്റെ അനുകൂലത്തിനും ഞങ്ങളുടെ പ്രാർത്ഥന അനുസരണത്തിനും ആകണമേ. തിന്മയിൽ നിന്ന് ഒഴിഞ്ഞ് വെടിപ്പുള്ള ഹൃദയത്തിന്റെ പൂർണ്ണതയോടെ നോമ്പ് നോൽക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ദൈവത്തിൽ എല്ലാ സമയവും രഹസ്യമായും പരസ്യമായും ശുശ്രൂഷ ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ശുദ്ധമുള്ള ആലയമായി സമയപ്പെട്ടിരിക്കുന്നു. ഈ പരിശുദ്ധമായ നോമ്പില് ഏറ്റവും അനുതാപത്തോടും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടൊക്കെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതിന്റെ പങ്കാളികളാകുമ്പോൾ ദൈവം നമ്മളെ കടാക്ഷിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പ്രാർത്ഥനകളൊക്കെ ഇത് ഒരുപക്ഷെ പിതാക്കന്മാരുടെ ചിന്തയിൽ നിന്നാണെങ്കിലും അത് തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഒരുപക്ഷെ ആ ദൈവിക പദ്ധതിയുടെ ഭാഗം നമ്മളും അതിന്റെ പങ്കാളികളാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവിതയാത്രയ്ക്ക് ഒരു മാറ്റമുണ്ടാകുവാൻ, ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ ഈ പ്രാർത്ഥന കൂടെ നമുക്ക് മുഖാന്തരമാകുന്നു എന്നുള്ളതില് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ പ്രാർത്ഥനയിൽ ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം ഒരുക്കുന്നു എന്നുള്ളതില് ഭക്തിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ആരാധനാ വർഷത്തിന്റെ ഏറ്റവും മൂല്യമുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ അനുതാപത്തിന്റെയും ആ അനുതാപത്തിൽ കൂടി നമ്മൾ ഉരുക്കിയെടുക്കുന്ന തിളക്കമാറുന്ന ജീവിത ശൈലിയിലേക്ക് നമ്മളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ദിനങ്ങളാണ് തുറന്നുള്ള ദിനങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള ഒരാഴ്ച നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ, എനിക്ക് തോന്നുന്നു പലപ്പോഴും മറ്റുള്ള ദിനങ്ങളെക്കാൾ ദൈവം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന നിമിഷമായി ഞാൻ കരുതുന്ന ഒരു ദിവസമാണ്. കാരണം എല്ലാ പട്ടക്കാരും എല്ലാ വിശ്വാസികളും ഒരുമാതിരി അല്പം ആത്മീക ബോധമുള്ള ആളുകളൊക്കെ എല്ലാ വിചാരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന, ചിട്ടയോടെ ക്രമീകരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിവസങ്ങളാണ് ഈ കഷാരത്തോട് ദിവസങ്ങളൊക്കെ. ഈ വർഷവും നമ്മൾ ഈ ദിനങ്ങളിൽ ആചരിക്കുമ്പോൾ അത് കൂടുതൽ ആത്മാർത്ഥമായി തമ്പുരാൻ തൃപ്തിക്കത്തക്കവണ്ണം, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കത്തക്കവണ്ണം ഈ ദിനങ്ങളെ കർത്താവ് നമ്മളെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ആത്മീക ജീവിതത്തിന്റെ പ്രയാണത്തിലൊക്കെ നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള ഒരുപാട് പിതാക്കന്മാര് നമുക്കുണ്ടെന്നുള്ളത് തന്നെ ഒരുപക്ഷെ നമ്മുടെ ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ 12-ാം തീയതി ഈ സഭയില് പ്രത്യേകിച്ച് അടുത്ത കാലഘട്ടത്തിൽ വരെ ജീവിച്ച് ഏറ്റവും ഈ കാലഘട്ടത്തിലുള്ള ആളുകളെ ആത്മീയതയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഒരുപാട് ശ്രമിച്ച അഭിയന്നിയ ഗീവർഗീസ് മാർ ഈവാനീസ് മെത്രാപ്പോലിത്തയുടെ 6-ാം ഓർമ്മയാണ്. നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ആത്മീയ ജീവിതത്തിന്റെ വലിയ ഒരു വഴികാട്ടിയായി ജീവിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ്. തീർച്ചയായിട്ടും ആ പിത ഇതുപോലെ ജീവിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് ഒരു പരിധിവരെയൊക്കെ പകർത്തിയെടുക്കാൻ സാധിക്കും എന്ന് ലോകത്തിന് ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുത്ത ഇതുപോലുള്ള പിതാക്കന്മാരുടെ വഴികാട്ടിയായി നിലനിൽക്കുന്ന ഇതുപോലുള്ള പിതാക്കന്മാരുടെ സാന്നിധ്യവും സാധ്യതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും ഒരു ആത്മീയ ജീവിതത്തിന്റെ നഭോമണ്ഡലത്തിലേക്ക് പ്രയാണം ചെയ്യുവാനുള്ള ഒരു വഴികാട്ടിയായി മാറ്റപ്പെടുന്നു. അതിനാണ് ദൈവം വിലയ്ക്ക് ഒരുക്കി എന്നുള്ളത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ ഓശാന ഞായറാഴ്ച തുറന്നുള്ള ദിവസങ്ങളൊക്കെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥമായിട്ടും ഭക്തിയോടും ഒരുക്കത്തോടും കൂടിയൊക്കെ നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈ വർഷത്തെ കഷ്ടാനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ ഒരു ഒരുക്കത്തിന്റെ തുടക്കമായി ഇന്ന് വന്നിയ തോമസച്ചനെ, ഡോക്ടർ തോമസിനെ ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഞങ്ങൾ അച്ഛന്മാരൊക്കെ ഹൃദയത്തിൽ വളരെ സ്നേഹത്തോടെ സ്നേഹിക്കുകയും ആരാധനാപുരുഷനായി ഞങ്ങൾ കാണുകയും ഒരു മാർഗദർശിയായിട്ട് പലപ്പോഴും ഞങ്ങൾ കാണുകയും ചെയ്യുന്ന ഒരു വന്നിയ ഗുരുനാഥനാണ് വന്നിയ ഡോക്ടർ തോമസ് അച്ഛൻ. അച്ഛന് ഈ വർഷം ട്യൂഷൻ ഏരിയയിലെ ആദ്യമായിട്ട് ആരംഭിക്കുന്ന നമ്മൾ ഡാലസിൽ ഒരു ഓർത്തഡോക്സ് കൺവെൻഷൻ ഉണ്ട്, അഞ്ചാറ് വർഷം മുമ്പ് ആരംഭിച്ചതാണ്, ഭംഗിയായിട്ട് നടക്കുന്നു. ഹൂസ്റ്റണിലും അങ്ങനെ നമ്മുടെ ഓർത്തഡോക്സ് പള്ളികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഹൂസ്റ്റണിലുള്ള എല്ലാ വിശ്വാസികൾക്കും നോമ്പിന്റെ ദിനങ്ങളിൽ കൂടുതൽ ആത്മീയ നവോത്ഥാനം ഉണ്ടാകത്തക്കവണ്ണം ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം വർഷങ്ങളായി ഉണ്ടാകുകയും അതിന്റെ ഒരു പരിസമാപ്തി എന്നവണ്ണം ഈ വർഷം ദൈവ അനുഗ്രഹത്താൽ നമ്മളെ പുതുതായിട്ട് സമാരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കൂർഷണ്ട് ഏരിയയിലെ ആദ്യത്തെ പ്രഥമ കൺവെൻഷന് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം അഭിയെന്ന പത്രപോലത്തോട് അനുവാദത്തോടുകൂടിയാണ് അഭിയെന്ന ഡോക്ടർ ഓ തോമസിനെ അനുഗ്രഹം. ആ ഒരു തുടക്കം ഏറ്റവും തന്നെയും അനുഗ്രഹമായിരുന്നു എന്ന് അറിഞ്ഞതിൽ ഏറ്റവും സന്തോഷമുണ്ട്. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അച്ഛന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് കൂർഷണ്ട് ഏരിയയിലുള്ള ഓർത്തഡോക്സ് പള്ളികളുടെ സംയുക്ത ധ്യാനം നടക്കുകയുണ്ടായി. അതിനുവേണ്ടിയിട്ടാണ് അച്ഛനെ ക്ഷണിക്കപ്പെട്ട് ഇവിടെ വന്നത്. അച്ഛന്റെ ആ ദൗത്യമൊക്കെ നല്ല രീതിയിൽ നിർവഹിപ്പാണ്ടക്കോണം ദൈവം അച്ഛനെ കൂടി ഇടയാക്കി. ഈ പ്രാർത്ഥനയിലും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായിട്ട് കാണുന്നു. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സമനിയൻ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഗാനം ആലപിക്കും, അതിനുശേഷം തുറന്ന് അച്ഛന്റെ തിരുവചനത്തിൽ നിന്നും അച്ഛൻ ധ്യാനിക്കുന്നതായിരിക്കും.
പാഠപുസ്തകത്തിലെ 211-ാമത്തെ ഗീതം 211 വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു എന്നാരംഭിക്കുന്ന
വാഴ്ത്തിടുന്നു 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 ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ മാറ്റിൻ്റെ
Oh, I
തിരുവചന ധ്യാനത്തിനായി പ്രിയ തോമസിന്റെ സ്നേഹത്തോട് സ്വാഗതം.
ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, തിരക്ക് പിടിച്ച ലോക ജീവിതത്തിൽ എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ കൂടുവാനും പാടുവാനും പ്രാർത്ഥിപ്പാനും തിരുവചനത്തിൽ ധ്യാനിപ്പാനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന എല്ലാവരെയും, തിരക്ക് കൊണ്ട് പങ്കുചേരാനാവാത്തവരെയും എല്ലാവരെയും ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ നോമ്പിന്റെ ദിവസങ്ങൾ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ ആചാരങ്ങളും എല്ലാം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അർത്ഥവത്തായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ പ്രവർത്തിക്കണമേ. അല്പസമയം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ നല്ല ആലോചനകളെയും ചിന്തകളെയും അവിടുന്ന് പകർന്നു തരണമേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മ തിരുനാമ മഹത്തിനു വേണ്ടി ആകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ എന്നോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാമനച്ചൻ, വറീസച്ചൻ, ഐസകച്ചൻ, ഡാലസിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജേഷച്ചൻ, മറ്റു വൈദികർ പലയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ടെങ്കിൽ വൈദികരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസ സമൂഹമേ, ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ പലയിടങ്ങളിൽ നിന്നായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ വളരെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അല്പസമയം നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അമേരിക്കയിൽ ചില സന്ദർഭങ്ങളിലൊക്കെ സന്ദർശിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യവും അവസരവും തന്നിട്ടുണ്ട്. മുമ്പ് ഞാൻ വന്നപ്പോൾ അധിയോന്യ യൂസേബിയസ് ഡിമീനോടൊപ്പം അരമനയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നതാണ്. പിന്നീട് ഒരിക്കൽ ഞാൻ വന്നപ്പോൾ ഹ്യൂസ്റ്റൺ പ്രദേശത്തേക്ക് വന്നില്ല. ഞാൻ ന്യൂയോർക്കിലായിരുന്നപ്പോൾ ഇവിടെ നിന്നെ വിളിച്ച് ഞാൻ ന്യൂയോർക്കിൽ നിന്ന് പങ്കുചേർന്ന ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിച്ചിരുന്നു. അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഈ കൂട്ടായ്മയും ഞാൻ കൂടിയിട്ടുണ്ട്. അന്നെന്റെ മനസ്സിൽ ചെറിയ സന്ദേഹം ഉണ്ടായിരുന്നു, ഇത് എത്ര നാള് നിലനിൽക്കുമെന്ന്. എന്നാൽ ദൈവത്തിന്റെ വലിയ നടത്തിപ്പ് ഞാൻ കാണുന്നു. അഭിവന്യ തിരുമേനി ഇവിടെ വന്ന നാട്ടിലേക്ക് ഇപ്പോൾ മാവേലി ഗിരിഭദ്രാസനത്തിൽ എന്റെയും കൂടെ ഞാനും കൂടെ ഉൾപ്പെടുന്ന പള്ളിയുടെ ചുമതലകൾ വഹിക്കുന്ന മെത്രാപ്പൊലീത്തയാണ്. എങ്കിലും ഈ ഇവിടുത്തെ ഉണ്ടായിരുന്ന സംഘം അത് നന്നായി കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു ദൈവത്തിന്റെ നടത്തിപ്പുണ്ടെന്ന് ഞാൻ പൂർണമായും ഇപ്പോൾ വിശ്വസിക്കുകയാണ്. എന്നെ നല്ല വാക്കുകൾ ബഹുമാനപ്പെട്ട രാജേഷച്ചൻ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി അർപ്പിക്കട്ടെ. കൂടുതൽ ആമുഖ വാക്കുകൾ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ആണ്ടിലെ 365 ദിവസങ്ങളിലും നമുക്ക് ഒരുപോലെ പ്രാധാന്യമുള്ളതാണെങ്കിലും നമ്മുടെ സഭയുടെ ആരാധനാ വർഷത്തിന്റെ രീതി അനുസരിച്ച് നാം കൂടുതൽ ദൈവാശ്രയ ബോധത്തോടെ നമ്മുടെ ജീവിതത്തെ സ്വയവിശകലനം ചെയ്യുകയും അതോടൊപ്പം തന്നെ കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കുചേർന്ന ഉയർപ്പിന്റെ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ദീർഘമായ പ്രാർത്ഥനകളും നോമ്പും ഉപവാസവും പോലെയുള്ള അനുഷ്ഠാനങ്ങളും ആചരിച്ചുകൊണ്ട് നാം വലിയ നോമ്പിൽ കൂടെ കടന്നു പോകുന്ന ദിവസങ്ങൾ മറ്റ് നാളുകളേക്കാൾ കൂടുതൽ ദൈവികമായ ചൈതന്യം പകർന്നു തരുന്നതാണ് എന്നുള്ള സംശയമില്ല. അതേക്കുറിച്ച് ആമുഖത്തിൽ ബഹുമാനപ്പെട്ട രാജേഷച്ചൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം അല്പസമയം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തോട് ബന്ധപ്പെടുത്തിയ ചില ആശയങ്ങളാണ്. നാളെ വൈകിട്ട് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ 40-ാം വെള്ളിയാഴ്ചയുടെ വിശുദ്ധ കുർബാന നടക്കുന്നുണ്ട്. ചില ദേവാലയങ്ങളിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ തന്നെയായിരിക്കും വിശുദ്ധ കുർബാന. അല്പവ്യത്യാസം അങ്ങനെ വന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം 40-ാം വെള്ളിയാഴ്ചയുടെ ആചരണത്തിലേക്ക് നാം കടക്കുന്നതിന്റെ തലേ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നോറ്റ നോമ്പിന്റെ പരിസമാപ്തിയിൽ ആയിരിക്കുന്നു എന്നുള്ളത് പരിഗണിച്ച് കർത്താവിന്റെ 40 ദിവസം കഴിഞ്ഞുണ്ടായ വലിയ പരീക്ഷകളെ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ആ വേദഭാഗത്തോട് ബന്ധപ്പെടുത്തി ചില ആശയങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗങ്ങൾ നമുക്ക് സുപരിചിതമായതുകൊണ്ടും നമ്മുടെ സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടും ഞാൻ ആ വേദഭാഗങ്ങൾ വായിക്കുന്നില്ല. നമുക്കറിയാവുന്ന വേദഭാഗങ്ങളാണ് സിനോപ്റ്റിക് ഗോസ്പെൽസ് എന്ന് പറയുന്ന സമവീക്ഷണ സുവിശേഷങ്ങളിലാണ് കർത്താവിന്റെ പരീക്ഷകളെ കുറിച്ചുള്ള വിവരണം നൽകിയിട്ടുള്ളത്. അതിൽ പരിശുദ്ധനായ മത്തായി സ്ലീഹായും പരിശുദ്ധനായ ലൂക്കോസ് ഏവങ്കേലിയസ്തിനുമാണ് അതിനകത്തിലെ വിശദമായ വിവരണങ്ങൾ നൽകിയിട്ടുള്ളത്. പരിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷത്തിൽ 1:11-12 വാക്യങ്ങളിൽ മരുഭൂമിയിലേക്ക് അതിന പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് പോയി, അവിടെ കാട്ടുമൃഗങ്ങളോടൊപ്പം അവനായിരുന്നു എന്നുള്ള നിലയിൽ 1-2 വാക്യങ്ങളുടെ പരാമർശത്തോടു കൂടി വിശുദ്ധ മർക്കോസ് ആ സംഭവത്തെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ മത്തായി സ്ലീഹായും വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിസ്റ്റായും ഈ കർത്താവിന്റെ പരീക്ഷകളെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ടും വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ രണ്ട് സുവിശേഷകരുടെ 4:1 വാക്യങ്ങളിലാണ് രണ്ടുപേരും ഈ ആശയങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്നത്. അവിടെ അല്പസ്വല്പ വ്യത്യാസങ്ങൾ ഉള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ പരീക്ഷയുടെ ഓർഡർ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അല്പ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ദേശം മുഴുവനും കാണിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ കവിണ് വീണ് നമസ്കരിച്ചാൽ നിനക്കിത് മുഴുവനും തരാമെന്ന് പറയുന്ന പിശാചു പറയുന്ന ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2-ാമത്തെ പരീക്ഷയായിട്ട് പറയുമ്പോൾ പരിശുദ്ധനായ മത്തായി സ്ലീഹ അത് 3-ാമത്തെ പരീക്ഷയായിട്ട് പറയുന്നു. ഈ വ്യത്യാസങ്ങളുടെയൊക്കെ വേദപുസ്തകപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും അന്തരമൊന്നും ഞാൻ ഇവിടെ ഈ ധ്യാനത്തിൽ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷത്തിലെ വിവരണത്തെ ഞാൻ പിന്തുടർന്നുകൊണ്ട് ചില ആശയങ്ങൾ പങ്കിടാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ ഈ വേദഭാഗത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുള്ളതും സുപരിചിതമായി നമുക്ക് ആശയങ്ങൾ മനസ്സിലുള്ളതുമാണ്. അതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും എൻ്റെ ഈ ചെറിയ വിവരണത്തിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ ഈ ചിന്തകൾക്ക് സാങ്കത്യമുള്ളത് കൊണ്ട് ഞാൻ ആ ചിന്തകളെ വീണ്ടും നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കട്ടെ. ഈ വേദഭാഗത്തെക്കുറിച്ച് തോമസ് അക്വിനാസ് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ പരിശുദ്ധനായ പിതാവാണ്. സെന്റ് ഓഗസ്റ്റിനും അതുപോലെ സെന്റ് തോമസ് അക്വിനാസും അവരുടെ സഭാ പാരമ്പര്യത്തിലെ വലിയ പിതാക്കന്മാരാണ്. തോമസ് അക്വിനാസ് എന്ന് പറയുന്ന പിതാവ് ഈ കർത്താവിന്റെ പരീക്ഷകളെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ അവൻ നമ്മളോടൊപ്പം ഏകീഭവിച്ചു. ഏകീഭവിച്ചപ്പോൾ പാപം ഒഴികെ നമ്മളോടൊപ്പം ഏകീഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെയും നമ്മുടെ സഭയുടെയും ഒക്കെ വിശ്വാസം. അതേസമയം തന്നെ പാപത്താൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് കർത്താവ് കടന്നുപോയി എന്നുള്ളത് ഓർക്കുമ്പോൾ ഈ കർത്താവിന്റെ പരീക്ഷകളുടെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം മനുഷ്യ ജീവിതത്തോട് മനുഷ്യ സ്വഭാവത്തോട് യേശുതമ്പുരാൻ എത്തുമാത്രം താഴേക്ക് ഇറങ്ങി വന്ന് ഏകീഭവിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ്. ഇതിനെല്ലാം അതീതനായി നിൽക്കുന്ന ദൈവം തമ്പുരാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ ലോകത്തിൽ മനുഷ്യർ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രയാസങ്ങളും അതും പൈശാചിക പരീക്ഷകളും യേശുതമ്പുരാനും ഉണ്ടായി എന്നുള്ളത് കർത്താവ് മനുഷ്യകുലത്തോട് എന്തുമാത്രം ഏകീഭവിച്ചു എന്നുള്ളതിന്റെ അടയാളം കൂടിയാണ്. എന്നാൽ അതേസമയം അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകയാൽ ആ പരീക്ഷകളിൽ അവൻ വീണുപോയില്ല. അത് സൂചിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്തിച്ചേരേണ്ട അവസ്ഥയാണ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ കാണാനുള്ളത്. 1, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മളും ഞാനും പാപത്തിന്റെ പരീക്ഷകളുണ്ടായാൽ ചിലപ്പോൾ വീണുപോകും. ആ അവസ്ഥയിൽ നിന്ന് വീണുപോകാത്ത അവസ്ഥയിലേക്ക് യേശുമ്പുരാൻ ഈ 3 പരീക്ഷകളുണ്ടായിട്ട് കർത്താവ് വീണുപോയില്ല. അവ വീണുപോകാത്ത അവസ്ഥയിലേക്ക് നാം രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് ഈ പരീക്ഷകൂടെ നമ്മളെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, നിങ്ങളും ഞാനും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ കൃപ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് എന്തിനാണ്? നമ്മളൊക്കെ വിചാരിക്കും, സാധാരണഗതിയിൽ നിങ്ങളും ഞാനും ഒക്കെ വിചാരിക്കുന്നത്, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കൂടുതൽ പ്രോസ്പെറസ് ആകുവാൻ, സമൃദ്ധിയുള്ളതാകുവാൻ, ഇതിനാണ് നമുക്ക് ദൈവത്തിന്റെ കൃപ കൂടുതൽ ആവശ്യമെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ച് അവർ നല്ല വിദ്യാഭ്യാസം നേടി അവരുന്നതമായ പദവികളും സ്ഥാനമാനങ്ങളും നേടി ഒത്തിരി പണമൊക്കെ ഉണ്ടാക്കി കൂട്ടത്തിൽ അല്പസ്വല്പമൊക്കെ പാവങ്ങളെ സഹായിച്ചും നന്മ ചെയ്തും ഒക്കെ ജീവിച്ച് അങ്ങനെ വളരുന്നതിനാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപയും ആവശ്യമെന്ന് നിങ്ങളും ഞാനും ഒക്കെ വിചാരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ പരീക്ഷകൾ നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, നമുക്ക് ദൈവത്തിന്റെ കൃപ ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യകരമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയല്ല. അത് ഒരു ഘടകമാണ്, അതിനേക്കാൾ അപ്പുറമായി പ്രധാനപ്പെട്ട ഘടകം നാം ജീവിക്കുന്ന ലോകത്തിൽ തിന്മയെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, പാപമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിന് കീഴടങ്ങാതെ ജീവിക്കാനുള്ള കൃപയാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല നിങ്ങളും ഞാനും ഒക്കെ അതാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ട ഏറ്റവും വലിയ കൃപയുടെ അടയാളമെന്ന് നിങ്ങളും ഞാനും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ മറ്റു പലതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ കൃപ കൂടുതൽ ആവശ്യമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ പരീക്ഷകൾ നമ്മെ സൂചിപ്പിക്കുന്നത് ഈ ലോകത്തിൽ തിന്മയിൽ വീഴാതെ ജീവിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ കൃപ ആവശ്യമായിരിക്കുന്നത്. കാര്യം പിശാചിന്റെ ശക്തി, കർത്താവിന്റെ മനുഷ്യാവതാരം മൂലം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതച്ചു എങ്കിലും സർപ്പം ഇപ്പോഴും സജീവമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും കൂട്ടിച്ചേർക്കുന്നത് വരെയും നിഷജാതിയെ ദൈവ സന്നിധിയിലോട്ട് കൂട്ടിച്ചേർക്കുന്നവരെയും ഈ പിശാചിന്റെ സാന്നിധ്യവും പിശാചിന്റെ പ്രലോഭനവും മനുഷ്യജാതിക്ക് ഉണ്ടായിരിക്കും. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു പക്ഷേ ദൈവത്തെ അറിയാത്തവർക്ക് പോലും ഈ ലോകത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ ലഭിച്ചെന്നിരിക്കും, ബുദ്ധിശക്തി ലഭിച്ചെന്നിരിക്കും. എനിക്ക് പലപ്പോഴും വിസ്മയമായിട്ട് ഒരു കാര്യമാണ് ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെന്ന് വിശേഷിപ്പിച്ച ആള് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവിതം വളരെ അധികമായ സാഹസികമായ ഒരു ജീവിതമായിരുന്നു. അദ്ദേഹം ഈ ചെയറിലിരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് സംസാരിക്കാനും ചലനശക്തി ഒന്നുമില്ലെങ്കിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വലിയ ശാസ്ത്രജ്ഞനാണ്. ഈ ശാസ്ത്രജ്ഞൻ ഒരു അഗ്നോസ്റ്റിക് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമുണ്ടെന്നോ ഇല്ലെന്നോ വിധിക്കാത്ത, മിക്കവാറും ഉണ്ടെന്നുള്ള വലിയ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇത്രയും ശാസ്ത്രീയമായ കഴിവ് കിട്ടിയത് നമുക്ക് തീർച്ചയായും ദൈവത്തിന്റെ നടത്തിപ്പ് തന്നെയാണ്. പക്ഷെ അത് സ്വയം അദ്ദേഹം അംഗീകരിച്ചിരുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ലോകത്തിലെ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ഒരുപക്ഷെ ദൈവത്തിന്റെ കൃപ നേരിട്ട് ചോദിച്ചു വാങ്ങിച്ചില്ലെങ്കിൽ പോലും മനുഷ്യർക്ക് ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അനേക ഭരണകർത്താക്കൾ ദൈവത്തെ അറിയാത്തവരുണ്ട്, അവർക്ക് അധികാരമുണ്ട്. അനേകം പണമുണ്ടാക്കിയ ധനികർ ഈ ലോകത്തിലുണ്ട്, അവരാരും ദൈവത്തെ ഒരുപക്ഷെ വിളിച്ചു കാണുകയില്ല. അതുകൊണ്ടാണ് ദൈവാശ്രയ ബോധത്തെ ഒരു ക്രിസ്തീയ വിശ്വാസി മനസ്സിലാക്കേണ്ടത്. എന്തിന് ദൈവത്തെ നാം അറിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവകൃപ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പിശാചിന്റെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനുള്ള ശക്തി, അത് നേടുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പരമപ്രധാനമായ ലക്ഷ്യമായി നാം കാണേണ്ടത്. അപ്പൊ ഇന്ന് നാം പരമപ്രധാനമായ ലക്ഷ്യമായി കാണുന്ന ഒന്നും ശരിയായ വേദശാസ്ത്രപരമായ വേദപുസ്തകപരമായ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ പരീക്ഷകൾക്ക് ഇന്നും അതിന്റെ ചിന്തകൾക്ക് വളരെയധികം സാങ്കത്യവും അർത്ഥവുമുള്ളത്. അതുകൊണ്ട് നിങ്ങളും ഞാനും 40-ാം വെള്ളിയാഴ്ചയിലേക്ക് അടുക്കുന്ന ഈ ദിവസത്തിൽ കർത്താവിന്റെ പരീക്ഷകളുടെ അർത്ഥത്തെ നമ്മൾ ആ നിലയിൽ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. അതായത് ഞാൻ രണ്ടാമത് ഓർപ്പിച്ചു, അതാണ് നമുക്ക് കൃപ വേണം. ആ കൃപ, ദൈവത്തിൽ നിന്നുള്ള കൃപ ഈ തിന്മയ്ക്ക് വീഴാതിരിക്കാൻ പൈശാചിക ശക്തികളുടെ പ്രലോഭങ്ങൾക്ക് വീഴാതിരിക്കാനാണ്. ആ വീഴാതിരിക്കാൻ യേശുവമ്പുരാൻ ഉപയോഗിച്ചത് ദൈവത്തിന്റെ വചനമാണ്. ഓരോ പരീക്ഷയ്ക്കും കർത്താവ് മറുപടി പറയുന്നത് ദൈവവചനം കൊണ്ടാണ്. നമ്മൾ ദൈവവചനത്തെ ഇന്ന് ഓരോരോ രീതിയിലെടുത്ത് കോട്ടിമാട്ടി ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവവചനത്തെ ഉപയോഗിക്കേണ്ടത് പിശാചിനോട് പോരാടാനുള്ള ആയുധമായിട്ട് തന്നെയായിരിക്കണം. കർത്താവതാ ഉപയോഗിച്ചത്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായവൻ ദൈവവചനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ പരീക്ഷയും നേരിട്ടത്. ആദ്യം തന്നെ പറയുന്നു, മനുഷ്യൻ ജീവിക്കുന്നത് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ്. രണ്ടാമത് ഓർപ്പിക്കുകയുണ്ടായി, എന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. മൂന്നാമത്തെ പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായി പറഞ്ഞു, നീ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞ് പിശാചിനെ ഓടിക്കുകയാണ്. ദൈവവചനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അത് ദൈവവചനം മാത്രമല്ല, ചില സിമ്പിൾസ് നമ്മൾ ഉപയോഗിക്കുന്നു, ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു, കുരിശിനെ നമ്മൾ ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറയിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ടെന്നോ തോന്നുന്നില്ല. എന്റെയൊക്കെയും ബാല്യകാലത്തിൽ എന്നെ കേൾക്കുന്ന പലരുടെയും ബാല്യകാലങ്ങളിലൊക്കെ ഇടവപ്പാതി മഴയും അതോടൊപ്പം കാറ്റും അല്ലെങ്കിൽ കൊല്ലിയാനും ഇടിയും ഒക്കെ മിന്നുമ്പോഴേ പ്രായമുള്ളവർ പറയുമായിരുന്നു, മനസ്സിന് പേടിയുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെ വരയ്ക്കുക. ആ കുരിശ് വരയ്ക്കുമ്പോഴേ വലിയ ശക്തിയാണ് മനുഷ്യർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ആ കുരിശ് വരയ്ക്കൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ ആ അർത്ഥത്തിൽ ഇന്ന് കുരിശ് വരയ്ക്കുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല. പരമസിനിമയുടെ ജീവിതമൊക്കെ വായിക്കുമ്പോൾ പിശാചിയുമായ പോരാട്ടം ഉണ്ടായപ്പോൾ അദ്ദേഹം സ്ലീവായെടുത്ത് കുരിശ് വരച്ചപ്പോൾ പിശാചിയെ ഓടിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളതൊക്കെ കേട്ടാല് കഥകളായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ, പക്ഷെ അതിനൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ട് യേശുതമ്പുരാൻ ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചാണ് പിശാചിനെ തോൽപ്പിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവവചനവും അതുപോലെ കുരിശ് നമുക്ക് ആയുധമായി തന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കുരിശ് വരച്ചുകൊണ്ട് കുരിശിനെ ധ്യാനിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ തിന്മകളോട് നമുക്ക് പോരാടി വിജയം പ്രാപിക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. മൂന്ന് പരീക്ഷകളെ കുറിച്ചുകൂടെ ഓരോ വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ എളിയ ചിന്തകളെ അവസാനിപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ നമ്മുടെ വായനകളിൽ ഈ മൂന്ന് പരീക്ഷകൾക്ക് മൂന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നുള്ള മൂന്ന് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ മൂന്ന് വാക്കുകൾക്ക് അർത്ഥമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ അമേരിക്കയെ സന്ദർശിച്ച ഒരു സമയത്ത്, ഏതാണ് വർഷമെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇവിടെ വന്ന ആ ഒരു സ്നേഹിതർ എനിക്കൊരു പുസ്തകം തന്നു. ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഓതറെ എനിക്ക് ഓർമ്മയുണ്ട്, മുഴുവൻ പേര് ഓർമ്മയില്ലെങ്കിലും മാൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം ആ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ പുസ്തകത്തിന്റെ ടൈറ്റില് സെക്സ്, മണി ആൻഡ് പവർ എന്നാണ്. സെക്സ് പവർ എന്നാണ്. അദ്ദേഹം ഓർത്തഡോക്സ് സഭ അംഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇവിടെയുള്ള ഏതോ സഭാ അംഗമാണ് എനിക്ക്. ഞാൻ പക്ഷേ പുസ്തകം വായിച്ചതും അതിലെ സത്യങ്ങളും എൻ്റെ ഓർമ്മയിൽ കിടപ്പുമാണ്. മുഖ്യമായതിൻ്റെ ഒരു കാര്യം, അദ്ദേഹം അമേരിക്കൻ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ്. യേശുതമ്പുരാൻ ഉണ്ടായ പരീക്ഷകളെ അദ്ദേഹം അമേരിക്കൻ സംസ്കാരത്തിലെ മൂന്ന് തിന്മകളോടാണ് അദ്ദേഹം ബന്ധിപ്പിച്ചത്. ആദ്യത്തേത്, കല്ല് അപ്പമാകുവാനായിട്ട് കൽപ്പിച്ചതിന് അദ്ദേഹം കൊടുത്തത് മനുഷ്യന്റെ ജഡീകാഭിലാഷം, അതിലേറ്റവും പ്രധാനം സെക്ഷുവലായിട്ടുള്ള മനുഷ്യന്റെ ലൈംഗികമായിട്ടുള്ള ദാഹത്തെ അത് വളരെ പൈശാചികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള നിലയിൽ ആൻഡേഴ്സൺ ആദ്യത്തെ ആ പരീക്ഷയ്ക്ക് കൊടുത്ത അർത്ഥം സെക്സിനോട് ലൈംഗികതയോട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത് അദ്ദേഹം കൊടുത്തത് ദേവാലയത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുവാനായിട്ട് ആവശ്യപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധനായ മത്തായി സ്ലീഹായുടെ സുവിശേഷത്തിലെ വിവരണത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ രണ്ടാമത്തെ പരീക്ഷയായിട്ട് അവിടെ പറയുന്നത് യേശുതമ്പുരാനോട് നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, മാലാഖമാരെ നിന്നെ കാത്തുകൊള്ളും. അവിടെയാണ് കർത്താവ് പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കൽ. അതിനെ ആൻഡേഴ്സൺ കൊടുത്ത വ്യാഖ്യാനമാണ് മനുഷ്യന് പവറിനോട് ആഗ്രഹമുണ്ട്, ശക്തി കാണിക്കാനായിട്ട്. അതുകൊണ്ട് എവിടെയാണെങ്കിലും മനുഷ്യന്റെ മറ്റുള്ളവരെക്കാൾ മുമ്പിലാണ് അംഗീകരിക്കപ്പെടാനായിട്ട് അധികാരം നേടാനായിട്ട് താല്പര്യമുള്ള ആഗ്രഹം മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് അദ്ദേഹം കൊടുത്തത് പവറിനോട് ബന്ധപ്പെടുത്തിയ ചിന്തകളാണ്. മൂന്നാമത് അദ്ദേഹം കൊടുത്ത പറഞ്ഞു സെക്സ് മണി ആൻഡ് സെക്സ് പവർ ആൻഡ് മണി. അപ്പൊ രണ്ടാമത്തത് പവറിനോട് ബന്ധിപ്പിച്ചു, മൂന്നാമത്തതാണ് മണി. അതായത് യേശുമ്പുരാനെ കൊണ്ടുപോയി പർവ്വതത്തിന്റെ മുകളിൽ നിർത്തിക്കൊണ്ട് ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും കാണിച്ചു. എന്നിട്ട് പിശാചി പറയുകയാണ്, എന്നെ കുമ്പിട്ട് വണങ്ങിയാൽ ഈ സമ്പത്തും മുഴുവനും നിനക്ക് തന്നേക്കാം. അവിടെ വെച്ച് കർത്താവ് സാത്താനെ ഓടിക്കുകയാണ്. അപ്പൊ അവിടെയും മണി, കോസ് ഫോർ മണി. മൂന്നാമത്തേത് അദ്ദേഹം ബന്ധിപ്പിച്ചത് മൂന്നാമത്തെ പരീക്ഷയെ മനുഷ്യന് ദ്രവ്യത്തോട് സമ്പത്തിനോടുള്ള ആഗ്രഹത്തെയാണ്. അപ്പോ ഈ സംസ്കാരത്തിൽ നിന്ന് അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം അർത്ഥവത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കോസ്റ്റ് ഫോർ പവർ ആൻഡ് കോസ്റ്റ് ഫോർ മണി ഈ മൂന്നിനോട് ബന്ധിപ്പിച്ചാണ് ഈ മൂന്ന് പരീക്ഷകളെ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. ഇത് മൂന്നും അതിൽ തന്നെ തിന്മയാണെന്ന് പറയാനായിട്ട് ഒക്കെയില്ല. പക്ഷേ അതിന്റെ ദുരുപയോഗങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ വളരെ അധികമായി ദൈവസന്നിധിയിൽ അകറ്റുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സെക്സ് എന്ന് പറയുമ്പോൾ ലൈംഗികതയെ മാത്രം ഉൾപ്പെടുത്തിയാൽ പോരെ, മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ഉല്ലാസത്തിന് വേണ്ടിയുള്ള അവന്റെ ആഗ്രഹം, വേൾഡ്ലി പ്ലഷേഴ്സ് എന്ന് പറയുന്നത് തെറ്റണമെന്ന് തോന്നുന്നില്ല. അത് എല്ലാവർക്കും ലൈംഗികത ആകണമെന്നില്ലായിരിക്കും. ഇതുപോലെ ഭക്ഷണത്തോട് താല്പര്യമുള്ളവരുണ്ട്. അങ്ങനെ ഈ ലോകത്തിലെ ജഡീകമായ സുഖങ്ങൾ ഓരോരോ വിധത്തിൽ താല്പര്യമുള്ളവരുണ്ട്. അവിടെ ഒന്നാമത്തെ പരീക്ഷയെ അതിനോട് ബന്ധിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. അതിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളത് നിങ്ങളും ഞാനും ഒക്കെ പരീക്ഷിക്കേണ്ടതാണ്. നമ്മൾ അല്പം ആഹാരം വർജിക്കുന്നതിന്റെ ഒക്കെ പിന്നിലുള്ളത് മനുഷ്യന്റെ ഏറ്റവും താല്പര്യമുള്ളത് അവന്റെ വിശപ്പിനോട് ബന്ധപ്പെട്ടതാണ്. ആ വിശപ്പിനെ അവനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ മറ്റ് പല വിശപ്പിനെയും നിയന്ത്രിക്കാൻ അവന് സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നോമ്പിൽ ആഹാരവർജനം ഉപവാസവും ഒക്കെയും നമ്മുടെ ആത്മീയ നിഷ്ഠയുടെ ഭാഗമായി തീർന്നിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയത്തിന് പരിമിതിയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. രണ്ടാമത്തതാണ് ഇവിടെ പറഞ്ഞത് കോസ്റ്റ് ഫോർ പവർ. അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴേ അമേരിക്കയിലെ സമൂഹത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നാട്ടിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഒരു പള്ളിയിലെ ഓരോരോ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള മത്സരം. എന്റെ ബാല്യകാല അനുഭവങ്ങൾ എനിക്ക് ഒരു 50-55 വർഷത്തെ ഓർമ്മകളൊക്കെ ഉണ്ട്. അതിൽ നോക്കുമ്പോഴേ വളരെ അധികമായിട്ട് മാറിയിട്ടുണ്ട്. ഏത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതല് ഓരോരോ സ്ഥാനമാനങ്ങൾ, ഒരു ഇടവകയിൽ ഏതെങ്കിലും ഒരു സ്ഥാനം നേടിയെടുക്കാനായിട്ടുള്ള മനുഷ്യന്റെ താല്പര്യം, അങ്ങനെ അതുമുതൽ വലിയ കാര്യങ്ങൾ വരെ സഭയിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോ അതുപോലെയുള്ള ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കാനൊക്കെ ഉള്ള മത്സരത്തിന്റെ ത്വര, ഏതെങ്കിലും വിധത്തിൽ ചില അധികാര സ്ഥാനങ്ങൾ കടന്നെത്താനുള്ള മനുഷ്യന്റെ താല്പര്യം, അത് വളരെയധികമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു കമ്മിറ്റി, ചില പള്ളികളിലൊക്കെ ഒരു കമ്മിറ്റി കടന്നെത്താൻ ചില മനുഷ്യർ കാണിക്കുന്ന തത്രപ്പാട്. അപ്പോൾ അത് വളരെ വ്യക്തമാണ് വേണ്ടിയുള്ള മനുഷ്യന്റെ ആഗ്രഹം എത്ര അധികമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാകും. മൂന്നാമത്തിന് വിശദീകരണം ആവശ്യമില്ല. എത്ര പണം കിട്ടിയാലും തൃപ്തരാകാത്ത വണ്ണം മനുഷ്യർ പണത്തോട് ആഗ്രഹമുള്ളവരായി, ദ്രവ്യാഗ്രഹികളായി മാറിയിട്ടുണ്ട്. അത് നിങ്ങളും ഞാനും ഒക്കെ നമ്മുടെയൊക്കെ നിലവാരത്തിൽ ഓരോരുത്തരുടെയും ദ്രവ്യാഗ്രഹത്തിന്റെ നിലവാരം വ്യത്യാസം കാണും. പക്ഷെ ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. ഇത് ഈ മൂന്ന് വലിയ ശക്തികള് ഇന്നും കർത്താവിന്റെ കാലത്ത് പിശാചി വന്ന യേശുമ്പുരാനെ പരീക്ഷിക്കുമെങ്കിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ജീവിതം ഈ ലോകം ഉള്ളിടത്തോളം കാലം ഈ മൂന്നിൽ കൂടെയും പിശാചി നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്നിരിക്കും. അതുകൊണ്ട് ഈ പിശാചിന്റെ ഈ തന്ത്രത്തിന്, ഈ പ്രലോഭനത്തിന് കീഴടങ്ങാതിരിക്കാനുള്ള ശക്തിയാണ് നിങ്ങൾക്ക് എനിക്കും വേണ്ടത്. ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഈ 40-ാം വെള്ളിയാഴ്ചയിലേക്ക് കടക്കുമ്പോൾ നമ്മളിൽ പലരും നോമ്പ് നോക്കിയിട്ടുള്ളവരാണ്, ഉപവസിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ കർത്താവിനുണ്ടായ ഈ പരീക്ഷകളിൽ, അതുപോലെ നമുക്കുണ്ടാകുന്ന ഈ ലോകത്തിന്റെ പരീക്ഷകളിൽ മാത്രം ഈ പിശാചിന്റെ ശക്തിയെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് സാധിച്ചു എന്ന് സ്വയം പരിശോധിക്കുക. അങ്ങനെ സാധിച്ചു എങ്കിൽ നമ്മുടെ പരിശുദ്ധ നോമ്പ്, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, ഉപവാസം, ഇതെല്ലാം അർത്ഥവത്താണ്. അങ്ങനെ അർത്ഥവത്തായി നാം നാൽപ്പതാം വെള്ളിയാഴ്ചയിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.
ബഹുമാനപ്പെട്ട ഡോക്ടർ ഓ തോമസ് അച്ഛൻ, അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്ക് എല്ലാവർക്കും പകർന്നു നൽകി. പ്രത്യേകിച്ച് നാൽപ്പതാം വെള്ളി അല്ലെങ്കിൽ നോമ്പിന്റെ ആദ്യ കാലഘട്ടത്തിന്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ നാളെ സന്ധ്യയ്ക്കും മറ്റന്നാൾ പ്രഭാതത്തിലുമായി വിശുദ്ധ ബലിയിൽ സംബന്ധിപ്പാനുള്ളവരാണ് നാം ഒക്കെ. ഈ നോമ്പുകാലം എന്തിനായിരുന്നു എന്നും അതിന്റെ പ്രസക്തി എപ്രകാരം നമ്മൾ മനസ്സിലേക്ക് കരുതണമെന്നും ഒക്കെ വളരെ വിശദമായും ഭംഗിയായും ദൈവശാസ്ത്ര തലത്തിലും ആത്മികമായ ചിന്തയിലും സാധാരണ ജീവിതത്തിന്റെ ചുവട് പിടിച്ചും പ്രിയപ്പെട്ട അച്ഛൻ അത് അവതരിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മളെല്ലാം വേദപുസ്തകം വായിക്കുന്നവരാ, ബലഹീനനായ ഞാനും സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന വാക്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കും. അതനുസരിച്ച് വ്യാഖ്യാനം ഉണ്ടാക്കുവാൻ നമുക്കേറെ സന്തോഷമാണ്. അതുമാത്രമല്ല, നമ്മളെ ചിരിപ്പിക്കുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പ്രസംഗകരെപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. പക്ഷേ ചിന്തിപ്പിക്കുന്നതും ക്രിസ്തുവിന്റെ ഹൃദയവുമായിട്ട് യോജിപ്പിക്കുന്നതുമായ ചിന്തകൾ പങ്കുവെക്കുക എന്നുള്ളത് അതൊരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം. ഞങ്ങളുടെ ഗുരുനാഥനായ പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകളിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യത്തെ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്, ഇതുവരെയും നമ്മൾ വിചാരിച്ചത് നോമ്പുകാലം വ്യക്തിപരമായ ചില കാര്യങ്ങൾ സാധിച്ചെടുപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടപ്പോൾ ക്രിസ്തു പറഞ്ഞു തന്ന, പ്രതിപാദിച്ചു തന്ന, സമവീക്ഷണ സുവിശേഷത്തിൽ കൃത്യമായി വരച്ച് എഴുതിയിട്ടുള്ള നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിൽ ക്രിസ്തു നോമ്പിന്റെ പരിസമാപ്തിയെ എപ്രകാരം പരിചയപ്പെടുത്തി, മൂന്ന് വ്യത്യസ്ത വാക്കുകളിലൂടെ ആശയങ്ങളിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഉദ്ബോധിപ്പിച്ചു. ഒന്ന്, ശരീരത്തിന്റെ ചില അടിസ്ഥാന ആവശ്യങ്ങളെ, പ്രത്യേകിച്ച് അതിനൊരു വാക്കച്ഛൻ പറഞ്ഞുവെങ്കിലും പൊതുവായി പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ശരീരം ചില കാര്യങ്ങൾ ആവശ്യപ്പെടും, ആ കാര്യങ്ങളെ എപ്രകാരം നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്ന് പ്രഥമമായ കാര്യത്തിലൂടെയും, രണ്ടാമത് ക്രിസ്തു സകലത്തിന്റെ അധികാരിയായിരുന്നുവെങ്കിലും ആ അധികാരത്തിന്റെ മുമ്പിൽ എളിയ ശുശ്രൂഷകനായി മാറ്റപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവം ക്രിസ്തുവിനുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ ഈ നോമ്പുകാലം നമുക്കിടയാകട്ടെ എന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തി. മൂന്ന്, സമ്പത്ത് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. ലഭിക്കുന്നതോറും അത് കൂടുതൽ കൂടുതൽ വേണമെന്നുള്ള ഒരു ആഗ്രഹം, അത് ദ്രവ്യാഗ്രഹമെന്നോ അത്യാഗ്രഹമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. അതിനെ തന്റെ ജീവിതം കൊണ്ട് ക്രിസ്തു എങ്ങനെ വരച്ചു കാണിച്ചു, അല്ലെങ്കിൽ അതിനുള്ള മറുപടി എന്തായിരുന്നു? ഈ ചിന്തകൾ നമ്മൾ കേൾക്കും, അച്ഛന്റെ പ്രസംഗത്തിന് നമ്മൾ മാർക്കിടും. അതല്ല അച്ഛൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ എന്തുമാത്രം മാറ്റം ഈ ചിന്തകളിലൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട അച്ഛൻ തിരക്കിട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വൈദിക സെമിനാരി പ്രിൻസിപ്പൽ സ്ഥാനം വളരെ ഭംഗിയായി നിർവഹിച്ച് 38 വർഷം വൈദിക സെമിനാരിയിലെ അധ്യാപകനായി തുടർന്ന് സഭയിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളൊക്കെ നിർവഹിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സാധാരണ റിട്ടയർമെന്റ് ലൈഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത ഇനി അച്ഛൻ ഇരുന്നു പോകും, അങ്ങനെ വ്യക്തമാക്കുന്ന വാക്കുകളും ഒക്കെ അച്ഛനോട് പറയുകയും ചെയ്തു, ഇനിയിപ്പോ അച്ഛൻ അടങ്ങിയിരിക്കണം. പക്ഷേ അച്ഛനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അടങ്ങിയിരിക്കാനുള്ളതല്ല. അച്ഛൻ പറഞ്ഞു ഏറെ വായിക്കാൻ അച്ഛൻ കൂടുതൽ സമയം കണ്ടെത്തുക. ഞാനിപ്പോ ഈ വന്ന ദിവസം മുതൽ അച്ഛനെ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അച്ഛന് ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രസംഗങ്ങൾ അച്ഛൻ കേൾക്കുന്നു, പുസ്തകങ്ങൾ ഏറെ വായിക്കുന്നു. പക്ഷേ അതിലൊന്നും പെടാത്ത പുതിയ കാര്യങ്ങൾ അച്ഛൻ പുതിയ പ്രസംഗമായി മാറ്റുന്നു. ചിലപ്പോഴൊക്കെ ബലഹീനനായ ഞാനൊക്കെ ചെയ്യുന്നത് വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകവും പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആ പ്രസംഗത്തിലെ വാക്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് എടുത്തു വെച്ച് അത് എന്റെ ആശയമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ചില പൊടിക്കൈകളൊക്കെ ഞങ്ങൾ ചെയ്യും. പക്ഷെ അച്ഛൻ വായിക്കുന്നത് കണ്ടു, പ്രസംഗം കേൾക്കുന്നത് കണ്ടു, പക്ഷെ അതിൽ രണ്ടിലും പെടാത്ത പുതിയ ആശയങ്ങൾ, വരികൾക്കിടയിലൂടെ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിക്കുന്നുണ്ട്. അതിന്റെ വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം ഹ്യൂസ്റ്റൺ പ്രദേശത്ത് നടന്ന ഏറ്റവും അനുഗ്രഹീതമായ സ്വർഗീയമായ വചനത്തിന്റെ ഒരു പെരുമഴ പ്രിയപ്പെട്ട അച്ഛൻ കേൾവിക്കാരിൽ വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് എഴുതി ചേർക്കുവാനായിട്ട് സാധിച്ചു. ഹാച്ച ആഴ്ചയിലും വിവിധ ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അച്ഛന്റെ ശുശ്രൂഷയും മുഖ്യ സന്ദേശങ്ങളും നമുക്കൊക്കെ കേൾപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ലഭിക്കപ്പെട്ടത്, നാളെ ദേവാലയങ്ങളിൽ ഇത് കേട്ട ഒരാൾക്ക് മറ്റൊരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഇനി വിശുദ്ധ ബലിയിലും കുംഭസാരത്തിലും ശുശ്രൂഷകളിലൊക്കെ സംബന്ധിച്ചാൽ മതിയാകും. ഏറെ പ്രസക്തമായ ഒരു ആശയം പ്രിയപ്പെട്ട അച്ഛൻ നൽകിയതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഈ പ്രദേശത്തെ ശുശ്രൂഷകളിലും തുടർന്ന് നമ്മുടെ ഫാമിലി കോൺഫറൻസിൽ വരുമ്പോഴും കേൾക്കേണ്ട കാര്യങ്ങളെ കേൾപ്പിച്ചു തരുവാണ്ടക്കോണം ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തെയും നാവിനെയും നന്നായി ഉപയോഗിക്കുവാൻ നിങ്ങളുടെയൊക്കെ ശ്രദ്ധേയമായ പ്രാർത്ഥന പ്രത്യേകം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് നമുക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിന് ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടുകൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പേരുകൾ വായിക്കുന്നു. അനിത, എലിസബത്ത് ജോൺ, സോഫിയ, സാലി, ദിനോ, ശാലിനി ജോർജ്, അച്ചാമ്മ മാത്യു, സിൻസി, ശോശമ്മ വർഗീസ്, ജോ സക്കറിയ, സിൻസി, സ്റ്റീവൻ, സോജൻ, നഥാനിയൻ, ഓമന, ആലീസ്, അനിയൻ. ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ സാധാരണ കഴിഞ്ഞ ആഴ്ചകളായിട്ട് കുര്യൻ ഉമ്മനും സാറാമ കുര്യനെ ഓർത്ത് പ്രാർത്ഥിച്ചു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗികളായിരുന്നു. പക്ഷെ എല്ലാവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് സുഖം പ്രാപിച്ച് വളരെ ആരോഗ്യമായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും രോഗസൗ നമ്മുടെയൊക്കെ എല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലം പലർക്കും ഉണ്ടാകുന്നുള്ള സംശയമൊന്നുമില്ല. അത് കൂടുതലായി കൂടുതൽ ആളുകൾക്ക് അത് ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കൂട്ടായ്മ ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റാരെങ്കിലും പേരുകളുണ്ടെങ്കിൽ ചാർജിൽ പ്രത്യേക പേര് ഉറക്കണുണ്ടോ? ഇല്ല. നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ കർണാകടലെ എന്നുള്ള ഗീതത്തിന്റെ അവസാന നാല് ട്രാൻസ് പാടിക്കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനകൾ വായിക്കാം. എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുത് അയ്യോ നാഥ എന്നുള്ള നാല് ലൈൻ പാടിക്കൊണ്ട് നമുക്ക് ശുശ്രൂഷ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രവേശിക്കാം.
എൻ പാപത്തിൽ
ിരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി അങ്ങയുടെ ക്രൂസിന്റെ അടിത്തട്ടിൽ ഇരുന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് പ്രാർത്ഥിക്കത്തക്കവണ്ണം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ധന്യമാർന്ന നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എവിടെയായിരിക്കുന്നു ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ ഞങ്ങളിലേക്ക് വന്നപ്പോഴൊക്കെ തിരികെ നോക്കുമ്പോൾ പ്രാർത്ഥിച്ച അനുഗ്രഹം പ്രാപിക്കത്തക്കവണ്ണം ഒരു നമ്പകളും ഞങ്ങളില്ലല്ലോ. ദൈവമേ, ഞങ്ങൾ നടക്കുന്നതൊക്കെ ചതുപ്പ് വഴികളിലാണ്. പലപ്പോഴും താഴെ വീഴാതെ എഴുന്നേൽപ്പിക്കുന്നത് അങ്ങ് നീട്ടിത്തരുന്ന കരുണാപുരത്തം നീട്ടിത്തരുന്ന കരങ്ങൾ മാത്രമാവുന്നു. ദൈവമേ, ആ വിട്ടുപിരിയാത്ത ബന്ധം എന്നും ഞങ്ങൾ നിലനിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് വീണ്ടും മനസ്സലിയണമേ. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ധൈര്യത്തോടെ ജീവിക്കത്തക്കവണ്ണം അപ്പൻ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഇപ്പോഴും ഞങ്ങളെ നന്മയിൽ ചലിക്കാൻ പ്രേരിപ്പിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയെ ഞങ്ങളെ ബന്ധിപ്പിക്കണമേ. ദൈവം ഓരോ നിമിഷവും ആ ദൈവകൃപയുടെ നൽവരങ്ങളെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ സ്തുതിയിൽ ക്രമീകരിക്കണമേ. ചൂടുവെക്കുന്ന പാതകൾ വഴുതി വീഴാതെ വണ്ണം ഞങ്ങളെ തന്നെ സൂക്ഷിക്കാൻ അവരുടെ വചനം ഞങ്ങൾക്ക് മാർഗദർശനമാകണമേ. ലഭിച്ചിരിക്കുന്ന ദിവസങ്ങളും സമയങ്ങളും ആത്മീയ ചിന്തകളിൽ ഞങ്ങളെ തന്നെ പരിലസിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. ഒരുപാട് രോഗികളുടെ പേരുകൾ ഞങ്ങൾ ഓർത്തു. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് രോഗികളുടെ പേരുകളുണ്ട്. ഞങ്ങളറിയാതെ ഒരുപാട് രോഗികൾ ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ദൈവമേ, ജീവിതത്തിൽ പലപ്പോഴും വേദനകളും രോഗങ്ങളും വരുമ്പോൾ തളർന്നു വീഴുന്ന നിമിഷങ്ങളിൽ ഇതിന്റെ മക്കളെ അച്ചവണ് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഏത് രോഗത്തിന്റെ മാർഗത്തിൽ കൂടി കടന്നു പോയാലും ആ രോഗത്തിന്റെ ഭീതിയോ അത് ഉളവാക്കുന്ന വേദനയോ തിരിച്ചറിയാതെ വണ്ണം അങ്ങയുടെ തലോടലും അങ്ങയുടെ സാന്നിധ്യവും അവനെ ശക്തിപ്പെടുത്തണമേ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം തമ്പുരാന്റെ സ്നേഹം അനുഭവിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞ് അത് രോഗമാണെങ്കിൽ അതൊരു ഭാഗ്യമായി തിരിച്ചറിയുവാൻ എല്ലാ മക്കളും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമുണ്ടാക്കി തരുന്ന ഭയവും രോഗം മൂലം ഉണ്ടാകുന്ന ആഴമായ വേദനയും ദൈവം അതൊക്കെ തിരിച്ചറിയാതെ വണ്ണം അങ്ങയുടെ കരം അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും. നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. തരളി ചെയ്ത ഉറപ്പുള്ള സ്വരം കേൾക്കത്തക്കവണ്ണം ഇതിന്റെ മക്കളെ ഇടയാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ വളർച്ചയിൽ അങ്ങനെ അനുഗ്രഹം ഉണ്ടാവണേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അറിവിനേക്കാൾ ഉപരി ഉയരങ്ങളിലെ അറിവ് കണ്ടെത്തുവാനുള്ള താല്പര്യവും വിവേകവും അവർക്ക് പ്രദാനം ചെയ്യണമേ. യുവാക്കന്മാർ, യുവതികളും ചെറുപ്പക്കാരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഒരുപാട് കുഞ്ഞുങ്ങൾ മദ്യപാനത്തിലും മയക്കുമരുന്നിലും വഴിതെറ്റി ജീവിതം നശിപ്പിച്ചിരിക്കുന്നു. ദുർമാർഗ്ഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന മക്കളെ അവരുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ തിരിച്ചു കൊണ്ടുവരുവാനും അനുതാപത്തോടുകൂടി വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ അവരെ എങ്കിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ കണ്ണുനീരിനെ അവിടുന്ന് കണ്ട ഓരോ മക്കളെ ബന്ധിപ്പിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അകറ്റുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെ നീക്കി പരസ്പരം ഉൾക്കൊള്ളുവാനും ക്ഷമിക്കുവാനും പ്രശ്നങ്ങളെ സമഗ്രതയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും പ്രദാനം ചെയ്യണമേ. വാർദ്ധിക്ക് ചിന്തിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യരായ പങ്കാളിയിരുത്താൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് സന്തോഷിപ്പാണ്ട കോണം ചൈതന്യമുള്ള നിറവുള്ള കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ച അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഉപജീവനത്തിലുള്ള വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യാനുള്ള ആരോഗ്യവും കഴിവും ഒക്കെ എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെയും വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള തിരിച്ചറിവ് നൽകണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവതിരിമേനി, എല്ലാ തിരുമേനിമാരും, ഈ ഭദ്രാസ് നയിക്കുന്ന തിരുമേനിയെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വൈദികരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങൾക്കൊക്കെ ആത്മിക ദിശാബോധമുള്ളവരും ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ശ്രദ്ധയോടെ പരിപാലിക്കാൻ ഉൾക്കാഴ്ചയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂടുതൽ അവിടുന്ന് വസിക്കണമേ. എവിടെയെങ്കിലും ഞങ്ങളുടെ വഴി തെറ്റാൻ സാധ്യത ഉള്ളപ്പോൾ പിശാചി ഒരുക്കുന്ന പാതകളെയൊക്കെ മാറ്റി അങ്ങ് നന്മയിൽ വിശുദ്ധിയിൽ ചലിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രേരിത മാറ്റി തീർക്കണമേ. സഭയുടെ ആത്മിക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ അവർക്കും ഈ ദേശത്തെ മാതൃദേശത്തെയും ഭരണകർത്താക്കളെയൊക്കെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലം വലയുന്നവരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിൽ അല്പമായ അധികമായ സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഇതിൽ കൂടി കൂടുതൽ അനുഗ്രഹങ്ങളും നന്മയും വിശുദ്ധിയും പ്രാപിക്കാൻ ഇടയാക്കി തീർക്കണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ സമരാനൊക്കെ ക്ഷമിക്കണമേ. ഞങ്ങളെയൊക്കെ കുറെ കൂടെ നന്മയിൽ സ്വയം ഞങ്ങളെ തന്നെ വിശുദ്ധിയിലേക്ക് നയിപ്പാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ മുഖാന്തരമാക്കി തീർക്കണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി അങ്ങയുടെ ഹിതകരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ധ്യാനിപ്പാൻ തക്കോണം അവിടുന്ന് അയച്ച അവിടുത്തെ അഭിജിത്തിനെയും ഞങ്ങളുടെ പിതാവും അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൂടുതൽ അനുഗ്രഹിക്കണമേ. അനേകരുടെ ജീവിതത്തെ നന്മയിൽ പിന്തിരിപ്പിക്കുവാനും അതുപോലെ നന്മയിലേക്ക് നയിക്കുവാനും അതിനേക്കാൾ ഉപരി ദുർമാർഗ്ഗത്തിൽ നിന്ന് തിരിഞ്ഞ് നന്മയുടെ പാതയിൽ മുന്നേറുവാനുള്ള പ്രേരക ശക്തിയായി അവിടുത്തെ അഭിഷിക്തന്റെ നാവിനെയും മനസ്സിനെയൊക്കെ അവർ ഉപയോഗപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബേതര കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ഇടവകെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലവും ശക്തിയൊക്കെ നൽകി അവിടെ നടത്തണം. ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയും നേതൃത്വം നൽകുന്നവരെയും സഹായിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വാങ്ങിപ്പോർക്കും സ്വർഗ ഊർജ്ജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ തുറന്നുള്ള കത്താനുഭവാശ്വര ദിനങ്ങളൊക്കെ ഇതിന് കൂടുതൽ ആന്തരിക ശുദ്ധീകരണം പ്രാപിപ്പാനും മറയക്കൂടെ നന്മയിൽ വളരുവാനും ഒക്കെ വിശുദ്ധിയിൽ വളരുവാനും ഒക്കെ ഞങ്ങൾക്ക് ഉടനടയാക്കി തീർക്കണമേ. എന്റെ പിതാവ് എന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് വന്നാലും ചുമച്ചു പോകുവാനായിട്ട് തന്നെ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധവാരുടെ സമുദ്രവും സഹവാസവും നാം എല്ലാവരുടെയും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടത്തോടും നിന്ന് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
പല്യമാർന്ന പല്യമാറിനെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹവും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എത്തിയ തോമസിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഐശ്വര്യം പറഞ്ഞതുപോലെ പലപ്പോഴും ഭാഗമാണെങ്കിലും അതിനൊരു പുതിയ രൂപവും പുതിയ ഒരാഴവും നൽകി അച്ഛന്റെ വാക്കുകൾ നമ്മുടെ ധന്യമാക്കി എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പല പ്രാവശ്യം അച്ഛൻ ഈ പ്രാർത്ഥനയിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. തുറന്നും അച്ഛൻ അമേരിക്കയിൽ സന്ദർശിക്കുമ്പോൾ ഈ പ്രാർത്ഥന അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടാകണമേ, അത് പ്രാർത്ഥനയായിട്ടും അതുപോലെ ദൈവജന സുഖൂഷയായിട്ടും ഉണ്ടാകണമേ എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട ഞങ്ങൾ ഗുരുനാഥനോടുള്ള സ്നേഹം നമ്മെ അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്ക ഭംഗി വൈദികരും മാമനച്ചൻ ഐസക്കച്ചൻ ഡോക്ടർ വി സി വർഗീസച്ചൻ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഭാഗമാകുമല്ല ആരാധ്യരായ വൈദിക ശ്രേഷ്ഠ ഒരിക്കൽ കൂടി നമ്മെ അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവർക്കും ധന്യമാറുന്ന കഥാനുഭവം സുഹൃത്തുക്കളൊക്കെ ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ ബൈബിൾ വായിച്ച ജോളി ആന്റി, ഇതിന്റെ അസിസ്റ്റന്റ് ജോലിയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരെയും ദൈവരങ്ങളിൽ ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം തന്നെ ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.